നമസ്കാരം ശ്രീ വിനോദ് കമ്പോത്ത്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം.
ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മത്സ്യവും മാംസവും അതുപോലെ ഗ്രോസറിയും ഒക്കെ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിനെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. ഇതിലെ പല ആഹാര പദാർത്ഥങ്ങളും സുരക്ഷിതമാണെന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഇത് വാങ്ങുന്നതും ഉപയോഗിക്കുന്നതുമല്ല. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ മാംസം അല്ലെങ്കിൽ ഇറച്ചി നമ്മൾ കൂടുതലായും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ പോൾട്രി അതുപോലെ ബുച്ചറി ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് ഇത് വാങ്ങാറ്. മാംസം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചി വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് എത്രത്തോളം സുരക്ഷിതമാണ്?
മീറ്റിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ബീഫിൽ നമുക്ക് തുടങ്ങാം. ബീഫാണല്ലോ പൊതുവെ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ഭക്ഷ്യവസ്തു. അപ്പൊ മീറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, മീറ്റിൽ തീർച്ചയായിട്ടും വാർത്തകളിലൊക്കെ അടുത്തിടയ്ക്ക് നിറഞ്ഞുവന്ന ഈ ബോട്ടിലിസം എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ കേട്ടായിരുന്നു. ബോട്ടിലിസം ഈ ബാക്ടീരിയ വഴി ഉണ്ടാവുന്ന, അപ്പോ അതില് രണ്ട് സ്റ്റേജിലായിട്ട് അവര് കെമിക്കൽ അഡീഷൻ നടക്കുന്നുണ്ട് ഈ ഈ മീറ്റില്. അതായത് ഇപ്പോ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ബോട്ടിലിസം എന്നുള്ള ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും നല്ലൊരു കളറും ഫ്ലേവറും ഒക്കെ മീറ്റിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മീറ്റില് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സോഡിയം നൈട്രേറ്റും പൊട്ടാസ്യം നൈട്രേറ്റും ചേർക്കുന്നുണ്ട്. അത് അതിലേതെങ്കിലും ഒന്ന് ചേർക്കാറുണ്ട്. പിന്നീടത് നൈട്രൈറ്റ് ആയിട്ട് മാറ്റപ്പെടും. അതായത് നമ്മൾ മീറ്റ് ക്യൂർ ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതൊന്ന്. പിന്നെ സൾഫൈറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നമുക്കറിയാം. ആ കെമിക്കല് സൾഫർ ഡയോക്സൈഡിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അത് മൈക്രോ ഓർഗാനിസംസ് അതായത് ബാക്ടീരിയ എല്ലാത്തിന്റെയും ഗ്രോത്ത് തടയാൻ വേണ്ടി സൾഫൈറ്റ് ചേർക്കുന്നുണ്ട്. അപ്പൊ അത് അതുമാത്രമല്ല, ഈ സൾഫൈറ്റ് കുറച്ച് അതിന്റെ ആ ബ്ലൂമിംഗ് ആയിട്ടുള്ള ആ കളറ് ആ ഫ്രഷ് കളറും അപ്പിയറൻസും കൊടുക്കാനും സൾഫൈറ്റ് ഇത് ചേർക്കുന്നത്. അപ്പൊ രണ്ടു മൂന്ന് റീസൺ ഉണ്ട്. ഇപ്പൊ നൈട്രേറ്റ് ഉണ്ട്, സൾഫൈറ്റ് ഉണ്ട്. ഈ സൾഫൈറ്റ് നമുക്കറിയാം അത് ഈ ആസ്മയും അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ചില ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ അതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെർമിറ്റഡ് ആണ് ലീഗലി. അപ്പോ ഫുഡ് സ്റ്റാൻഡേർഡ്സ് കോഡ് എല്ലാം അനുവദിക്കുന്നുണ്ട്. മിതമായ തോതിൽ ചേർക്കാനായിട്ട് അതിന് കൃത്യമായ എന്താണ് ലെവലുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം എന്നുള്ളത് എല്ലാ നിയമത്തിലെല്ലാം പറയുന്നുണ്ട്.
ഇപ്പം ബീഫിന്റെ മാത്രം കാര്യമല്ലല്ലോ അല്ലേ പറയുന്നത്, എല്ലാ ഇറച്ചിയുടെയും കാര്യം തന്നെയല്ലേ പറയുന്നത്?
ഇല്ല, ബീഫിന് മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ എല്ലാ ഇറച്ചിയുടെയും പറയുന്നില്ല. നിയമപരമായിട്ട് ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ബീഫിൽ മാത്രം അത് ചേർക്കാനായിട്ട് അത് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അത് എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഈ നൈട്രേറ്റും നൈട്രൈറ്റ്സ് ഒക്കെ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഹൈ ടെമ്പറേച്ചറിലൊക്കെ മീറ്റൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അത് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള കെമിക്കലായിട്ട് മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. മിക്കവാറും മീറ്റ് പാക്കറ്റിൽ ഫുഡ് സ്റ്റാൻഡേർഡ്സ് കോഡിന്റെ ഒരു ഷെഡ്യൂൾ വണ്ണുണ്ട്. അതിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ചേർക്കാം എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നിർഭാഗ്യവശാൽ.
അപ്പൊ ഇത് ബീഫിൽ മാത്രമാണ് ഈ രണ്ട് കെമിക്കൽസും പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ലിമിറ്റിൽ കൂടുതൽ ഉപയോഗിച്ചാലാണ് ഇത് കൂടുതലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് വലിയ പ്രശ്നമില്ല എന്നല്ലേ പറയുന്നത്?
തീർച്ചയായിട്ടും. അത് എന്തും മിതമായ തോതിൽ എന്തും നമുക്ക് മനുഷ്യന് കുഴപ്പമില്ല. ഡോസേജ് ആണ് പ്രശ്നം. അപ്പോ ഡോസേജ് കൂടിയാൽ മാത്രമേ ഇതെല്ലാം ഒരു പ്രശ്നമാകുന്നുള്ളൂ, അല്ലാതെ അത് കുഴപ്പമില്ല എന്നുള്ള. പിന്നെ ഫ്രൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, കാരണം സൾഫേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നൈട്രൈറ്റ്സും എല്ലാം ഉള്ളത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ അത് നല്ലതല്ല എന്നുള്ളതാണ് ഈ റിസർച്ച് ഡാറ്റ കാണിക്കുന്നത്.
ഓക്കെ. അപ്പൊ ഇതിപ്പോ നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ പ്രത്യേകമായിട്ട് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ നോട്ടീസ് ചെയ്യേണ്ടത്, അതായത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
ശ്രദ്ധിക്കാനായിട്ട് നമ്മള് മീറ്റിന്റെ ഫ്രഷ്നസ് നോക്കുക. കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മീറ്റ് പക്ഷെ ഫ്രഷ്നസ് ആണെങ്കിൽ തന്നെ ഈ കെമിക്കൽസ് എല്ലാം ചേർക്കുന്നതുകൊണ്ട് മീറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല എന്താ പറയുക, നല്ല കളറായിട്ട് തന്നെ ഇരിക്കും. നല്ല റെഡ് കളറോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് തോന്നിക്കും, നല്ല അപ്പിയറൻസ് ആയിരിക്കും അതിന്റെ. അപ്പൊ അത് ആളുകൾ വാങ്ങിക്കും. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുക, ധാരാളം വെള്ളമൊക്കെ ഒലിച്ചിരിക്കുന്ന പാക്കറ്റുകളൊക്കെ വാങ്ങിക്കാതിരിക്കുക. അല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് നിയമപരമായിട്ട് ഇവിടെ അനുവദിക്കപ്പെട്ടതാണ് ഈ കെമിക്കലെല്ലാം. അത് ചേർക്കാതിരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്ന വെച്ചാൽ അതുകൊണ്ടുള്ള ഭക്ഷ്യ വിഷബാധയും മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നൈട്രേറ്റ്സ് ഒക്കെ ചേർക്കാനായിട്ട് ഗവൺമെന്റ് അനുവദിച്ചിരിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ദൂഷ്യവശങ്ങൾ വളരെ വളരെ മോശമാണ്. അതുകൊണ്ടാണ് കാരണം പാരാലിസിസും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബോട്ടിലിസം ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. പിന്നെ മറ്റുള്ള കെമിക്കൽ ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കാനുമാണ് കെമിക്കൽ പ്രധാനമായിട്ട് ചേർക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ദൂഷ്യങ്ങളുണ്ട്, അതിന്റെ ഡോസേജ് കറക്റ്റ് അല്ലെങ്കിൽ.
തീർച്ചയായിട്ടും. അതുപോലെ ഡോസേജ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഇതിന്റെ ഒരു ബീഫിനൊക്കെ കാണുന്ന ഒരു ഡോസേജ് എത്രയാണ്?
ഫുഡ് സ്റ്റാൻഡേർഡ്സ് കോഡിന്റെ 131 എന്നുള്ള ആ ഒരു ഷെഡ്യൂളിൽ കറക്റ്റ് ആയിട്ട് ഓരോന്ന് കെമിക്കലിനും ഉണ്ട്. അപ്പൊ അത് ആർക്കെങ്കിലും സംശയം അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാത്തിനും ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നും ഇത്ര ഇത്ര മീറ്റിന്റെ വെയിറ്റിന് ഇത്ര ശതമാനം, സാധാരണ 0.1% അങ്ങനെ അതിൽ പെർസെന്റേജ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേണം അത് ആഡ് ചെയ്യാനായിട്ട്.
തീർച്ചയായിട്ടും. അതുപോലെ നമ്മള് ഇപ്പം ഈ ഇറച്ചി കടയിൽ നിന്ന് വാങ്ങി അത് ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ കാറിന്റെ പുറയിൽ ബൂട്ടിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ആ സമയം കൊണ്ട് ഇത് ചീത്തയാവാനുള്ള സാധ്യതയുണ്ടോ? അത് എത്ര സമയത്തിനുള്ളിൽ ഇത് ഫ്രീസറിന്റെ അകത്ത് വെക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
എന്ത് സാധനം നമ്മളിപ്പോ ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഒരു കടയിൽ പോയിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ സമയത്ത് കാറിൽ ചിലപ്പോ 30-40 ഡിഗ്രി ഉണ്ടാവും. ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡുകളാകെല്ലാം ഹൈ റിസ്ക് ആയിട്ടുള്ള ഫുഡുകൾ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രീസർ ബോക്സോ അങ്ങനെ എന്തെങ്കിലും അതിൽ വെച്ചിട്ട് വേണം മീറ്റ് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ മീറ്റിന്റെ അകത്തേക്ക് ചിലപ്പോൾ ടെമ്പറേച്ചർ ഓക്കെ ആയിരിക്കും, പക്ഷെ അതിന്റെ ഉപരിതലത്തിലൊക്കെ ടെമ്പറേച്ചർ തീരെ കുറയും. ബീഫൊക്കെ ചിലത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് രാവിലെ വിട്ട് അങ്ങനെ പുറത്ത് വെച്ചേക്കും, വൈകിട്ട് എടുത്ത് കുക്ക് ചെയ്യും. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം തോ ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും അത് നേരെ നമ്മൾ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ തോയത് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലത്തൊക്കെ ബാക്ടീരിയയുടെ പ്രശ്നം ഉണ്ടാകും. കാരണം അത് കാരണം ടെമ്പറേച്ചർ ഫേവറബിൾ ആകുമ്പോൾ ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് കുട്ടികൾക്കും ഹൈ റിസ്ക് ആയിട്ടുള്ള ഏജ് ഉള്ളവർക്കും ഇപ്പൊ 60 മേലൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപക്ഷെ അതൊക്കെ ഭക്ഷ്യ വിഷബാധയിലേക്ക് പോവാം. കോൾഡ് ടെമ്പറേച്ചർ കൊണ്ടുവന്ന സാധനം അതേ ടെമ്പറേച്ചർ തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. അല്ലെ ചെറിയ ദൂരമൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരു 5 മിനിറ്റിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പാലാണെങ്കിലും 5 മിനിറ്റിൽ ഒന്നും സംഭവിക്കാം, 5-10 മിനിറ്റ് വരെയൊക്കെ അതിന്റെ ടെമ്പറേച്ചർ അങ്ങനെ അങ്ങ് നിൽക്കും.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ മൃഗങ്ങളെ വേട്ടയാടി അതിന്റെ ഇറച്ചി ഭക്ഷിക്കാറുണ്ട്. ഇപ്പൊ ന്യൂസിലൻഡില് ഒരു ഇൻസിഡന്റ് ഉണ്ടായ നമുക്കറിയാം. നമുക്കറിയാം ഓസ്ട്രേലിയയിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് വേട്ടയാടാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അവിടെ നിന്ന് വേട്ടയാടി പിടിച്ച ഇറച്ചി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ ഇത് സേഫ് ആണോ, ഇത് സുരക്ഷിതമാണോ എന്ന് എങ്ങനെ നമുക്കറിയാൻ സാധിക്കും?
അതിനെപ്പറ്റി പറയുമ്പോൾ ഗെയിം മീറ്റ് എന്നാണ് നമ്മൾ ഇവിടെ അതിനെ കാറ്റഗറിയിൽ പറയുന്നത്, ഗെയിം മീറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് വളരെ ലീൻ ആയിട്ടുള്ള മീറ്റാണ്, ടോട്ടൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അതെല്ലാം വളരെ കുറവാണ് നമ്മുടെ റെഡ് മീറ്റുമായിട്ട് നോക്കുമ്പോൾ. പിന്നെ നമുക്ക് നല്ല ഗുണം ചെയ്യുന്ന പോളിസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അതൊക്കെ ഇതിനകത്ത് ഉള്ള സംഭവമാണ്. പിന്നെ ലീൻ പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ്. പക്ഷെ എല്ലാം കുറച്ച് മിതമായിട്ട് കഴിക്കുക. ഈ വെടിയിറച്ചി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഗെയിം മീറ്റ് ആരോഗ്യകരമായിട്ട് നോക്കിയാൽ നല്ലതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ആളുകളുള്ള റിസർച്ചിൽ കാണിക്കുന്നത് വെച്ചാൽ ഇരിക്കുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ലെഡിന്റെ ഈ കർദീയത്തിന്റെ ലെഡിന്റെ വെടിയുണ്ട കൊണ്ടാണല്ലോ ഇതിനെ കൊല്ലുന്നത്. അപ്പൊ ആ വെടിയുണ്ട ഇതിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അത് ഇത് കഴിച്ച ആളുകളിൽ ഇത് കുറച്ച് ഇതിന്റെ ലെഡിന്റെ ഹൈ പെർസെന്റേജ് കാണുന്നതായിട്ട് ഇങ്ങനെ റിസർച്ചിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളും പ്രഗ്നന്റും സ്ത്രീകളും ഈ മീറ്റ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ നമുക്കറിയാമെങ്കിൽ ലെഡിന്റെ ബുള്ളറ്റ് കൊണ്ട് കൊന്ന ജീവിയുടെ മീറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ അത് ഒഴിവാക്കുക. ലെഡ് ഭയങ്കര അപകടകാരിയാണ്. പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലോ ടെമ്പറേച്ചറിൽ അത് കുറെ നേരം കുക്ക് ചെയ്യുക. അപ്പൊ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ കുറച്ച് സ്ട്രോം ചെയ്യുന്നത് കുറച്ച് ഒഴിവാക്കാൻ പറ്റും നമുക്ക്. അതായത് പെട്ടെന്ന് ഹൈ ടെമ്പറേച്ചർ ചൂടാക്കി വേവിച്ചെടുക്കാതെ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഒരുപാട് നേരം കുക്ക് ചെയ്തിട്ട് അത് എടുക്കുക. വളരെ വൃത്തിയായ സാഹചര്യത്തിൽ നന്നായി ഒക്കെ ഉണ്ടാക്കുക. അത് നമുക്ക് അതാണ് ഇത് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുള്ളത്.
ഇനി ചിക്കന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ വാങ്ങാനായി സൂപ്പർ മാർക്കറ്റുകളിൽ ചെല്ലുമ്പോൾ പല ബ്രാൻഡുകളിലെയും ചിക്കന്റെ പാക്കറ്റുകളിൽ ഹോർമോണുകൾ അടങ്ങിയിട്ടില്ല എന്ന് എടുത്തു പറയുന്ന രീതിയിൽ ലേബൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനർത്ഥം അത്തരത്തിൽ ലേബൽ ഇല്ലാത്ത ചിക്കനിൽ ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് എന്നാണോ?
അത് നല്ലൊരു പ്രശ്നമാണ്. കാരണം അത് ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അത് നേരത്തെ ഇങ്ങനെ ബീഫിന്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഒരു ഇവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റുകാർ ഹോർമോൺ ഇല്ലാത്ത ബീഫ് എന്ന് പറഞ്ഞിട്ട് അവരെ ആഡ് കൊടുത്തു, അങ്ങനെ കൊടുത്ത് ലേബലിൽ കാണിക്കുകയൊക്കെ ചെയ്തു. അത് മറ്റുള്ള എല്ലാവരും കൂടി ആ ബീഫിന്റെ ഇൻഡസ്ട്രി തന്നെ ഇവർക്കെതിരെ തിരിയുകയൊക്കെ ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഇത് ഈ ഹോർമോൺ ഫ്രീ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് മാത്രമാണ്. കാരണം ഓസ്ട്രേലിയയിൽ 1960 തൊട്ട് ഇവിടെ ഹോർമോൺ ഫ്രീ ആയിട്ടുള്ള ചിക്കനാണ് എടുക്കുന്നത്. അത് തീറ്റയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിലും ഇഞ്ചക്ഷനോ അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അത് പ്യൂർലി, കാരണം അത് ഞാൻ പറയാൻ കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഫെഡറൽ ഗവൺമെന്റ് എപ്പോഴും പോയിട്ട് ഈ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ടെസ്റ്റുകളിലൊന്നും ഇതുവരെ ഹോർമോണിന്റെ പ്രസൻസ് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ആളുകൾക്ക് ഡൗട്ട് വരുന്നത് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന ചിക്കൻ പോലെയല്ല ഇപ്പോഴത്തെ ചിക്കൻ. ഇപ്പൊ 5-6 കിലോ ഒക്കെ ഉണ്ടാകുന്ന വലിയ ചിക്കൻ കാണുമ്പോൾ നമുക്ക് തോന്നൽ വരും ഇത് ഭയങ്കര ഹോർമോൺ ആഡ് ചെയ്ത സംഭവമായിരിക്കും, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കും. പക്ഷെ അത് വളരെ വർഷങ്ങളുടെ റിസർച്ച് കൊണ്ട് ഇപ്പൊ ഒരു വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ബ്രീഡിംഗ് ടെക്നിക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. പിന്നെന്താ പറഞ്ഞ ഈ ഒപ്റ്റിമൽ ന്യൂട്രീഷൻ അത് വേണ്ട. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയല്ല ഈ രീതിയിലെ ന്യൂട്രീഷനും ബ്രീഡിങ്ങും അതിന്റെ പുതിയ ടെക്നിക്കലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ ചിക്കൻ ഇത്ര സൈസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം ഹോർമോൺ ഫ്രീ തന്നെയാണ് ഓസ്ട്രേലിയയിൽ ചിക്കൻ. ഒരു ചിക്കനിലും ഹോർമോൺ ആഡ് ചെയ്യുന്നില്ല ഇവിടെ. അതിവിടെ ഭയങ്കര ശിക്ഷയാണ് ഇവിടെ. അതങ്ങനെ ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല ചിക്കനിലൊന്നും ചെയ്യാനായിട്ട്.
ഓക്കെ, അപ്പൊ ചിക്കൻ ധൈര്യമായിട്ട് കഴിക്കാം. ഇനിയിപ്പോ ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധൈര്യമായിട്ട് കഴിക്കാം.
റാൻഡം ഇൻസ്പെക്ഷനും പെട്ടെന്നുള്ള ഇൻസ്പെക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് പടുമല അഗ്രികൾച്ചർ, അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അതിലൊന്നും ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല റിപ്പോർട്ടുകളൊന്നും.
ഇനി മാംസത്തിന്റെ കാര്യം വിട്ട് ഇനിയും നമ്മൾ മത്സ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു മാർക്കറ്റിൽ പോയി നമ്മൾ മീൻ വാങ്ങിക്കാൻ ചെന്നാൽ നമുക്ക് കാണാം അതിൽ പ്രോഡക്റ്റ് ഓഫ് ന്യൂസിലൻഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ടാസ്മാനിയ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇത് അവിടെ നിന്നും ഇവിടെ എത്തിയ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇത് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഇത് സുരക്ഷിതമായിട്ട് നമുക്ക് ഭക്ഷിക്കാവുന്ന മത്സ്യമായിരിക്കുമോ?
അത് അതിനെപ്പറ്റി പറയുമ്പോൾ അത് ഓസ്ട്രേലിയനുള്ളിലുള്ള മത്സ്യം തന്നെ ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ പുറത്തുള്ള കാര്യത്തെ പറ്റി നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ടാസ്മാനിയ ഭാഗത്തുള്ള, അതായത് ഹോബാർട്ട് അവിടെ ആ ഏരിയയിൽ നിന്നൊക്കെ അവിടെയൊക്കെയാണ് ഇതിന്റെ ഈ ഫാമിംഗ് നടക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ഒരിക്കലും നാച്ചുറൽ ആയിട്ട് കിട്ടിയ വൈൽഡ് കോട്ടായിട്ടുള്ള ഫിഷ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവർ ഡൽഹിയിലൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫാംഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഫിഷൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇടയ്ക്ക് റാൻഡം ചെക്കിങ്ങും എല്ലാം കണ്ടെയ്നറും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അത് അപ്പം തന്നെ കോൾഡ് ഷോറിലേക്ക് മാറ്റി വെക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. ഞാൻ ഇത്തിരി വറീഡ് ആയിട്ടുള്ളത് ഈ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരും ഭയങ്കര, നമ്മളിപ്പോ കടയിലൊക്കെ പോകുമ്പോൾ കാണാം നമ്മുടെ മലയാളികളൊക്കെ സാൽമണൊക്കെ 5 കിലോയുടെ 6 കിലോയുടെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് കാണുമ്പോൾ. കാരണം വെച്ചാൽ അവരത് നമ്മളെല്ലാം വളരെ വിശിഷ്ടമായ മത്സ്യം എന്ന് വിചാരിച്ചിട്ട് വളരെ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. കിലോയ്ക്ക് 28-30 ഡോളർ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താ വൈൽഡ് കോട്ടായിട്ടുള്ള സാൽമൺ നമ്മൾ കഴിച്ചാൽ അത് സൂപ്പർ ഹെൽത്തി ഫുഡാണ്, ഭയങ്കര ഒമേഗ3 ഫാറ്റി ആസിഡ് ഉണ്ട്. പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതിയിൽ വെച്ചാൽ ഈ ടാസ്മാനിയയിലൊക്കെ അത് ഫാമിംഗ് നടക്കുന്നു. അതായത് 20,000 ടണ്ണൊക്കെയാണ് ഓരോ കമ്പനികൾ ഓരോ വർഷങ്ങൾ ഉണ്ടാക്കും, വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഓർഗാനിക് കെമിക്കൽസ് ഇഷ്ടംപോലെ POPs എന്ന് പറയണം അതിനെപ്പറ്റി, അതെല്ലാം ഇതിൽ കണ്ടമാനം അവർ ചേർക്കുന്നുണ്ട്. അപ്പൊ അത് എല്ലാം നിയമപ്രകാരമാണ് ചേർക്കുന്നത്, എല്ലാം ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നിയമപരമായിട്ട് നമ്മുടെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് കോഡ് ഉണ്ട്, ആ കോഡിൽ പറഞ്ഞേക്കുന്ന ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം അവർ ചേർക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും ഡെയിലി പോയി നോക്കാനോ അങ്ങനെ ആർക്കാനോ സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പൊ അതെല്ലാം റെക്കോർഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് റെക്കോർഡൊക്കെ വിശ്വസിച്ച് നോക്കുമ്പോൾ കൃത്യമായി ചേർക്കുന്നു എന്നുള്ളവരാണ്. എങ്കിൽ തന്നെ വളരെ വിമർശിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഫാംഡ് സാൽമൺ. പ്രത്യേകിച്ച് ഇവിടെ ഏത് കടയിൽ പോയി നോക്കിയാലും നമുക്ക് ഒരിക്കലും വൈൽഡ് കോട്ടായിട്ടുള്ള സാൽമൺ തരാൻ പറഞ്ഞ ഇല്ല എന്ന് അവർ പറയും. നമുക്ക് കിട്ടില്ല സാൽമൺ ഒരിക്കലും വൈൽഡ് കോട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല പിങ്ക് കളറും അതൊക്കെ ഉള്ള ആ സാൽമണൊക്കെ ഇപ്പൊ അതിനുപകരം ചെയ്യുന്ന വെച്ചാൽ പിങ്ക് കളർ കിട്ടാൻ വേണ്ടി ഇപ്പൊ ഡൈ ചേർക്കുന്നത്, അതിന്റെ ഫിഷ് ഫീഡില് നമ്മൾ ഒരുതരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡൈ ചേർത്തിട്ടാണ് അതിന് കളർ കൊടുക്കുന്നത്. തീറ്റയിലാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ കുറച്ച് ഡാറ്റയൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഡാറ്റ വെച്ചിട്ട് നോക്കുമ്പോൾ അധികം കെമിക്കലൊന്നും ഇതിന്റെ ബോഡിയിൽ ഇല്ലാത്തതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇട്ട് കൊടുക്കുന്ന എന്തെങ്കിലും അധികം ഇല്ല എന്നുള്ളതാണ്. പൊതുവെ ഞാൻ ഒരിക്കലും പൊതുവെ ആർക്ക് റെക്കമെൻഡ് ചെയ്യാറുമില്ല ഈ സാൽമൺ എന്നുള്ള സംഭവം. വൈൽഡ് ട്രൗട്ട് എന്ന് പറഞ്ഞൊരു ഫിഷ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സാഡിൻ അത് കഴിക്കുക, രണ്ടും നല്ലതാണ് ഒമേഗ3ക്ക്. അപ്പൊ ഈ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള ഫിഷിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല, ഒന്നും കാണാനോ യാതൊരുവിധ ഡാറ്റയും നമ്മുടെ ഇല്ല.
അപ്പൊ കൂടുതലും കഴിയുന്നതും പ്രോഡക്റ്റ് ഓഫ് ഓസ്ട്രേലിയ എന്നുള്ളത് തന്നെ വാങ്ങിക്കാൻ കഴിയുന്നതും ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ മത്സ്യത്തിന്റെ കാര്യം മാംസത്തിന്റെ കാര്യം നോക്കി, പിന്നെ നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാലാണ്. നമുക്കറിയാം നമുക്ക് ഇവിടെ കിട്ടുന്നത് ഹോമജനൈസ്ഡ് പാസ്ചറൈസ്ഡ് മിൽക്ക്, അതുപോലെ തന്നെ ലോങ് ലൈഫ് മിൽക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം സേഫാണ്? ഇതിന്റെ അകത്ത് എന്തെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്യാറുണ്ടോ? കാരണം നമുക്കറിയാം ഇത് ഇന്ന് മേടിച്ചാൽ ഇപ്പോൾ ഒരു 2 ആഴ്ചത്തെ ഡ്യൂ ഡേറ്റ് കാണും ഇത് എക്സ്പയർ ആവാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ അതിന്റെ അർത്ഥം ഇതിന്റെ അകത്ത് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെന്നുള്ളതാണോ?
ശരിയാണ്, സൽവി പറഞ്ഞ പോലെ പാസ്ചറൈസ്ഡ് മിൽക്ക് അത് പല പല രീതികളാണ് അതിന്റെ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. പാസ്ചറൈസ്ഡ് മിൽക്ക് ആകുമ്പോഴത്തേക്കും 72°C 15 സെക്കൻഡ് ചൂടാക്കിയിട്ട് പെട്ടെന്ന് അത് 6 ഡിഗ്രിക്ക് തണുപ്പിച്ച് സൂക്ഷിക്കും. അതാണ് ഈ പാസ്ചറൈസേഷൻ പറയണത്. UHT മിൽക്ക്, അതായത് ലോങ് ലൈഫ് മിൽക്ക് ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ കിട്ടുന്ന, അത് സാധാരണ ചോദിച്ചാൽ 135° വരെ അത് ചൂടാക്കും, എന്നിട്ട് 4 സെക്കൻഡ് ഹൈ ടെമ്പറേച്ചർ, ഷോർട്ട് ടൈമാണ് ഡ്യൂറേഷൻ. പിന്നെ ഹോമോജനൈസ് നമുക്കറിയാം, മിക്കവാറും അതൊരു പ്രോസസ്സാണ്. അതായത് 400 pounds ഒരു സ്ക്വയർ ഇഞ്ചിൽ പ്രഷർ കൊടുത്തിട്ട് അത് ഫാറ്റ് മോളിക്യൂൾസ് എല്ലാം അതിനെ റെഡ്യൂസ് ചെയ്യുന്ന ചെയ്യുക, എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അടിക്കുന്നതാണ്. അപ്പൊ ഫാറ്റൊക്കെ കട്ട പിടിക്കുകയോ മോളി വന്ന് അടിഞ്ഞു കൂടുകയൊന്നുമില്ല, എല്ലാം മിക്സ് ചെയ്ത് ആക്കുന്ന ആ ഒരു ഹോമോജനൈസേഷൻ പ്രോസസ്സാണ്. പക്ഷെ ഇത് UHT മിൽക്കിലോ ഒന്നും ഒരു കെമിക്കലും ചേർക്കുന്നതായിട്ട് ഇതുവരെ ഒന്നും റിപ്പോർട്ട് വന്നിട്ടില്ല. ലോങ് ലൈഫ് മിൽക്കൊക്കെ ഇരിക്കുന്നത് വെച്ചാൽ അതിന്റെ ആ പ്രോസസ് കൊണ്ടാണ്. അത് അല്ലാതെ ഒരിക്കലും അതിനകത്ത് കെമിക്കലോ ഒന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇത്രയും ഡിഗ്രിയിൽ ചൂടാക്കുന്നതുകൊണ്ട് ബാക്ടീരിയ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഇല്ല. അപ്പൊ അതിൽ കെമിക്കലോ ഒന്നും അല്ലാത്തില്ല.
നമ്മൾ സാധാരണ മേടിക്കുന്ന പാലിലും ഫുൾ ക്രീം മിൽക്കിലും ഒന്നും അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ?
സാധാരണ ഒരു ഇതില് വെച്ച് നോക്കുമ്പോ ഇതേപോലെ കെമിക്കലോ അങ്ങനെ ആഡഡ് ആയിട്ടുള്ള ഒരു കെമിക്കലും ഇതിലില്ല, പാലിലില്ല. അപ്പൊ അത് ലോങ് ടൈം ഇരിക്കുന്നത് അതിന്റെ ആ പ്രോസസ് കൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞ റോ മിൽക്ക് ആണ് എപ്പോഴും പാലില് നല്ലത്, റോ മിൽക്ക് തന്നെയാണ്.
ഓക്കെ, പക്ഷേ റോ മിൽക്കിന്റെ കാര്യം ഇപ്പൊ വിനോദ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, റോ മിൽക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന ഒന്നാണല്ലോ?
തീർച്ചയായിട്ടും.
അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റോ മിൽക്ക് വിൽക്കുന്നത് ഓസ്ട്രേലിയയിൽ നിരോധിച്ചിരിക്കുന്നത്?
റോ മിൽക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ, അത് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ സിഡ്നിയിൽ തുടങ്ങിയിട്ടുണ്ട് ഒരു HPP ടെക്നോളജി എന്ന് പറഞ്ഞ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ പരസ്യം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പ്രോസസ് തിങ് ടു റോ മിൽക്ക് എന്ന് പറഞ്ഞ പരസ്യം അവരുടെ ലേബലിൽ കണ്ടത്. എന്താ വെച്ചാൽ അത് ഈ ജ്യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു 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 പ്രോസസ്സാണത്. അതായത് ഹീറ്റ് കൊടുക്കുന്നില്ല, ഹൈ വാട്ടർ പ്രഷർ പ്രോസസ്സിംഗ് ആണ്. അതാണ് HPP. ഹൈ വാട്ടർ പ്രഷർ പ്രോസസ്സിംഗ് കൊടുക്കുന്ന കാരണം റോ മിൽക്കിന്റെ എല്ലാവിധ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷെ മെൽബോണിലേക്കൊക്കെ വന്നിട്ടുണ്ട് സംഭവം. പക്ഷെ റോ മിൽക്ക് അൺപാസ്റ്ചറൈസ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് എല്ലാവിധ ബാക്ടീരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് എന്താ പറയുക, നമ്മൾ അപകടം പിടിക്കുന്ന ബാക്ടീരിയ സാൽമോണല്ല, ഇക്കോളെ, പിന്നെ ലിസ്റ്റീരിയ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷ്യ വിഷബാധ ഉണ്ടാക്കാൻ വളരെ സാധ്യതയാണ് ഈ റോ മിൽക്ക് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പാലുണ്ടാക്കുന്ന ഡയറി ഫാമേഴ്സിന് വേണമെങ്കിൽ പാൽ കുടിക്കാൻ പറഞ്ഞ്, കുഴപ്പമില്ല. അല്ലാതെ പൊതുജനത്തിന് ഒരിക്കലും റോ മിൽക്ക് വിൽക്കാനോ കുടിക്കാനോ ഒന്നും ഇവിടെ നിയമം അനുവദിക്കുന്നില്ല നമ്മുടെ ഇവിടെ.
ഓക്കെ, എന്തായാലും അത്യാവശ്യം നമ്മൾ കടയിൽ പോയി എളുപ്പത്തിൽ വാങ്ങാവുന്ന, അതായത് മത്സ്യം, മാംസം, പാലിന്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനിയും ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ മറ്റൊരു അവസരത്തിൽ ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, വിനോദ് കാമ്പോത്ത്.
താങ്ക് യു വെരി മച്ച്.